നമ്മളെ ശകുനം നോക്കുക എന്ന് പറയല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല ശകുനത്തിൽ ഇറങ്ങണം. ഈ വാക്ക് എങ്ങനെ വന്നു വെച്ചാൽ, ശകുനം എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. ഈ പക്ഷിശാസ്ത്രത്തിൽ നിന്നാണ് ഈ ശകുനം നോക്കുക എന്നുള്ള വാക്ക് തന്നെ വന്നത്. ഈ പക്ഷിശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം, ഏതെങ്കിലും ഒരു ശാസ്ത്രം ഭാവിയെ കുറിച്ച് പറയാനോ അങ്ങനെ വലുതുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കാനോ ഒരു സ്ഥാനമാനങ്ങൾ കൈക്കലാക്കാനോ പറ്റിയപ്പോ അതിനു യോഗ്യതയില്ല എന്നാണ്. ശകുന കവിത, കവിതാ രചന ചെയ്യുക ഒന്നുമില്ലെങ്കിലും, എന്നാൽ ആസ്ഥാന കവിയായിട്ടൊരു രാജാവ് എവിടെയെങ്കിലും പോസ്റ്റിംഗ് തന്നു എന്ന് വരാം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഇപ്പൊ കവിത ഉണ്ടെങ്കിൽ ഒരു അവാർഡും കിട്ടിയിട്ടില്ലെങ്കിൽ നാലാള് ചേർന്നിട്ട് ഒരു അവാർഡ് ഉണ്ടാക്കും, എന്നിട്ട് ഇയാൾക്ക് അവാർഡ് കൊടുക്കും. അയാൾ തന്നെ ചിലപ്പോൾ പറഞ്ഞോളും, നാലാള് ചേർന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ പേരിൽ ഒരു മെമ്മോറിയൽ അവാർഡ് എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ അവാർഡ് സ്പോൺസർ ചെയ്തിട്ട് അയാൾ തന്നെ വാങ്ങിച്ചോളും. അങ്ങനെയെങ്കിലും ഒരു യോഗ്യത ഉണ്ടാക്കാന്ന് വെച്ചാൽ എഴുതിക്കൂട്ടി കെട്ടിക്കു ചേർത്താൽ കവിത വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ കവിയാവാനും വയ്യാനാണ്. ശകുന കവിത ഗാനഭണിത്തോ, പാട്ടുപാടാനോ ഗാനം ഉണ്ടാക്കാനോ അതിനൊന്നും കഴിവില്ല. പുരാണേ മന്ത്രേവ സ്തുതി നടന ഹാസ്യേഷു അചതുഗ്രഹ. ഏതെങ്കിലും പുരാണം പഠിച്ച് ആ പുരാണത്തിനെ പഠിപ്പിച്ചുകൊണ്ട് ആ കഥാപ്രവചനം ചെയ്തു അങ്ങനെ വല്ലതും ചെയ്യാന്ന് വെച്ചാൽ അതിന് യോഗ്യതയില്ല. പുരാണേ മന്ത്രേവ സ്തുതി നടന ഹാസ്യേഷു അചതു, ഒരു കലയും എനിക്ക് അറിയില്ല എന്നാണ്. അചതുഗ്രഹ കഥം രാജ്ഞാം പ്രീതിർഭവതി, എനിക്ക് രാജാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വല്ല വഴിയുണ്ടോ? എനിക്ക് ഒരു വഴിയില്ല. ഏതെങ്കിലും ലോകത്തിന് സ്ഥാനമാനം കൈക്കലാക്കാൻ എന്ന് എനിക്ക് ഒരു വഴിയില്ലാതായി കഴിഞ്ഞു. എനിക്ക് ഞാൻ ആരാണ്? തുച്ഛമായ ഒരു വസ്തു. അതുകൊണ്ട് ഭഗവാനെ അന്ന് തന്നെ എന്നെ രക്ഷിക്കണം. കോഹം പശുപത്തെ പശുമാം സർവജ്ഞ, ഞാൻ സാധാരണ പശുവാണ്, ഒരു മൃഗസമാനനായ വ്യക്തിയാണ്. പശുമാം സർവജ്ഞ പ്രതിത കൃപയാ പാളയ വിഭോ, അങ്ങയുടെ കൃപയാണെങ്കിൽ അങ്ങ് ഭക്തവത്സലനാണ്, പതിതരായിട്ടുള്ളവരെയൊക്കെ രക്ഷിക്കാൻ വിശ്രുതനായിട്ടുള്ളവനാണ്. അതുകൊണ്ടേ ഭഗവാൻ അങ്ങയുടെ കൃപയല്ലാതെ എനിക്ക് യാതൊരു ഗതിയുമില്ല, അങ്ങനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. ഈ ഭാവം നമുക്ക് വരണം എപ്പോഴും. ഭഗവാനെ, ഭഗവാനോട് ഏറ്റവും അടുത്തിരിക്കുന്നവര് ഹൃദയം കൊണ്ട് ശുദ്ധവരായ, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ മീക്ക് ഇൻ ദ ഹാർട്ട് ഫോർ ദേ ആർ ദേ ഷാൽ സീ ഗോഡ്. ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശുദ്ധമായ ഹൃദയമുള്ളവർ ഭാഗ്യവാന്മാരാണ് എന്നാണ്. അവർക്ക് ഭഗവാന്റെ രാജ്യം അവർക്കുള്ളതാണ്. എപ്പോഴും മഹാത്മാക്കളുടെ ജീവിതത്തിൽ നോക്കിയാൽ, വലിയ വലിയ പണ്ഡിതന്മാരോടും അല്ലെങ്കിൽ വലിയ ധനവാന്മാരോ ഇവരോടൊക്കെ അവർ കൃപ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ സാധാരണ ജനങ്ങളോട്, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതെ സർവ്വസാധാരണനും സരളന്മാരും ആയിട്ടുള്ള ജനങ്ങളോട് അവർക്ക് വലിയ അടുപ്പായിരിക്കും. ഇന്ന് കാർത്തിക ദീപമായതുകൊണ്ട് വേറെ ഒരു ഓർമ്മയും വരുന്നുണ്ട്. ഒരു കാർത്തിക ദീപത്തിന് ധാരാളം ജനങ്ങൾ ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ട് വരും തിരുവണ്ണാമലയിൽ. 64 ഗ്രാമങ്ങൾ ഈ പർവ്വതത്തിന് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞ് ഈ ഗ്രാമങ്ങളൊക്കെ അന്ന് ഒഴിഞ്ഞു കിടക്കും, എല്ലാം കാലിയായിരിക്കും അന്നേ ദിവസം. അവിടെ ഇരിക്കുന്ന ഈ സർവ്വസാധാരണ ആളുകൾ, ഗ്രാമം എന്ന് വെച്ചാൽ അഗ്രഹാരം എന്നല്ല അർത്ഥം, സാധാരണ ഈ ആദിവാസികളെ പോലെ ഇരിക്കുന്നവരും ഒക്കെ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, ഇവര് എല്ലാവരും അന്ന് അവർ വേറെ ഒരു ജോലിക്കും പോകില്ല. ആ ഗ്രാമങ്ങൾ മുഴുവൻ കാർത്തിക ദീപ ദിവസം ഒഴിഞ്ഞു കിടക്കും. ഈ ജനങ്ങൾ മുഴുവൻ എത്രയെത്രയോ ആയിരക്കണക്കിന് ആളുകൾ, ഇവരൊക്കെ അന്ന് അരുണാചലേശ്വരനെ ദർശിക്കാനായിട്ട് വൈകിട്ട് വന്നിട്ട് അവിടെ 300 തടാകങ്ങളുണ്ട്. ഇപ്പൊ 300 തടാകങ്ങളൊന്നും ഇപ്പൊ ഇല്ല, പക്ഷെ അളവ് പ്രകാരം 300 തടാകങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ അത്രയൊന്നുമില്ല, ഒരു 1000 തടാകങ്ങൾ ഉണ്ടാവും പല സ്ഥലത്തായിട്ട്. അതിലൊന്നും വെള്ളം ഉണ്ടാവില്ല, പലപ്പോഴും അടിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും വെള്ളം. ചില തടാകങ്ങളിൽ വെള്ളം ഉണ്ടാവും. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അന്ന് എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങും. മുങ്ങിയിട്ട് ആ വസ്ത്രം മാറ്റൊന്നുമില്ല, ആ ചളിയോട് കൂടെ തന്നെ അങ്ങോട്ട് ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ടും പോകും. ഈ പോകുന്ന വഴിയിൽ എന്താ, അരുണാചലേശ്വരനെ ദർശനം ചെയ്ത് വരുന്ന വഴിയിൽ രമണാശ്രമത്തിലേക്കും കയറും മഹർഷിയെ കാണാനായിട്ട്. ഇവരൊക്കെ കൂടെ ആശ്രമത്തിൽ വരും, ആശ്രമമൊക്കെ നാറാൻ തുടങ്ങും. ഇവരുടെ ദേഹത്തിരിക്കുന്ന വെള്ളമൊക്കെ ചുവട്ടിൽ വീണ് ചളിയാക്കി, എല്ലായിടത്തും ചളിയായി. അവർ വരണ്ടെന്ന് പറയാനും നിവൃത്തിയിൽ എല്ലാവരും വരും, മഹർഷിയെ സ്വാമിയെ കാണാനാണ്, സ്വാമിയെ കാണാനാണ്. അവരുടെ സ്വാമിയാണ്, കാരണം ഈ ആശ്രമമൊക്കെ പിന്നീടാ കിട്ടിയത്. മുൻപ് ഭഗവാൻ മഹർഷി അവരുടെ കൂടെ സർവ്വസാധാരണനായിട്ട് അവരിൽ ഒരാളെ പോലെ അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന എത്രയോ കാലം. ഇവരൊക്കെ മഹർഷിയെ ദർശനം ചെയ്യാനായിട്ട് ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് വരും. മഹർഷിയെ കുറച്ച് ദൂരത്തെ എവിടെയെങ്കിലും ഇരുത്താം, അല്ലെങ്കിൽ ഇവരൊരു ഡിസ്റ്റൻസിൽ നിർത്തി ദർശനം കൊടുക്കാമെന്നൊക്കെ വെച്ചാൽ മഹർഷി സമ്മതിക്കില്ല. അപ്പൊ എന്താ വഴി? മഹർഷിയോട് പറയാൻ ധൈര്യമില്ല. അപ്പൊ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ് സർവാധികാരി നിരഞ്ജനാനന്ദ സ്വാമി, അദ്ദേഹം എന്ത് പറഞ്ഞു, ഒരു സേവകനുണ്ട് കൃഷ്ണസ്വാമിന്, അദ്ദേഹം ഒരു 4 വർഷം മുമ്പാണ് അദ്ദേഹം മരിച്ചുപോയത്. കൃഷ്ണസ്വാമി കൃഷ്ണസ്വാമിയോട് പറഞ്ഞു, മഹർഷിയുടെ ആ സോഫ, അദ്ദേഹം ഇരിക്കുന്ന സോഫ, അതിൽ നിന്ന് കുറച്ച് മുമ്പിൽ ഒരു റെയിലിംഗ്സ് ഇട്ടിട്ടുണ്ടാവും, ഇങ്ങനെ വളരെ അടുത്താണത്. ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ വരും, നമസ്കരിക്കും, ഇങ്ങനെ പോവും. അപ്പൊ അവിടെയൊക്കെ വെള്ളമാക്കും. അടുത്ത് നാറാൻ തുടങ്ങും എല്ലാ, കുറെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ നാറാൻ തുടങ്ങും അവിടെ. അപ്പൊ മഹർഷിയുടെ അടുത്ത് ഇങ്ങനെ എത്ര ആളുകളും വരുന്നത് വരെ അദ്ദേഹം ഇരുന്നോണ്ടേയിരിക്കും. അന്ന് പ്രത്യേക തേജസ് ഇങ്ങനെ പുറത്തേക്ക് എമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാർത്തിക ദീപ ദിവസം. എന്തോ റിസർവ്ഡ് പവർ പുറത്തേക്ക് വരുന്ന മാതിരിയാണ് അന്നത്തെ ദിവസം. ഇവരൊക്കെ വരുമ്പോ അവിടെ ഇരിക്കുന്നുണ്ടാവും അവരുടെ മുമ്പില്. അപ്പൊ ഈ പ്രസിഡന്റ് പറഞ്ഞു, ഈ കൃഷ്ണസ്വാമിയോട്, ഈ സേവകനോട് പറഞ്ഞു, ഭഗവാനോട് ഒന്നും പറയണ്ട, ഒരു കാര്യം ചെയ്യുക, ആ റെയിലിംഗ്സ് ഉണ്ടല്ലോ അതെടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കാന്നാണ്. അപ്പൊ അവർ ആ വഴിക്ക് അങ്ങനെ പോയിക്കോളല്ലോ. അപ്പോ അവരടുത്ത് വരുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ നാറ്റവും ഈ വെള്ളമൊന്നും മഹർഷിയുടെ മേലേക്ക് ആവില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ആ റെയിലിംഗ് അത് കുറച്ചങ്ങോട്ട് ദൂരത്ത് വെക്കാന്നാണ്. സോഫ നീക്കാൻ മഹർഷി സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ റെയിലിംഗ് അങ്ങനെ നീക്കി വെക്കാന്നാണ്. ആ സമയത്ത് മഹർഷി മലയുടെ മുകളിലേക്ക് നടക്കാൻ പോയ സമയത്ത് നോക്കി, ഇവര് കൃഷ്ണസ്വാമി ഈ റെയിലിംഗ് അങ്ങോട്ട് നീക്കി വെച്ചു. നീക്കി വെക്കുന്ന സമയത്താണ് അദ്ദേഹം അകത്തേക്ക് വന്നത്. അകത്തേക്ക് വന്നപ്പോ ചോദിച്ചു, കൃഷ്ണസ്വാമി എന്താ തേണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, പ്രസിഡന്റ് പറഞ്ഞു ഇത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകളൊക്കെ വൃത്തികേടായിട്ടൊക്കെ കുളിച്ചിട്ട് ആ ചളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നാറി നാറി ഇങ്ങനെ വരും ആശ്രമത്തിന്റെ ഉള്ളിലേക്ക്. ഇവരൊക്കെ ഈ ചളിവെള്ളമൊക്കെ ഇവിടെ ആക്കിയിട്ട് പോകും, ഭഗവാന് വിഷമായിരിക്കും. അതുകൊണ്ട് ഈ റെയിലിംഗ് അത് കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കാനായിട്ട് പ്രസിഡന്റ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നീക്കി വെക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷി പറഞ്ഞത്രേ, ഓഹോ, മഹർഷിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരിക്കലും വേറെ ഒരാൾ പറഞ്ഞതിന് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയില്ല, ഒരാളോടും ഇന്നത് ചെയ്യെന്ന് പറയില്ല, ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യണ്ടെന്ന് പറയില്ല. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ നിയോഗമുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ പറയൂല, അതും പറയില്ല. ഒരാളുടെ ഒരു ലൈഫിൽ അയാൾ അദ്ദേഹം ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. ഇത് നീക്കി വെച്ചപ്പോ അത് ഇങ്ങോട്ട് വെക്കുമെന്ന് പറയില്ല അദ്ദേഹം. അങ്ങനെ നീക്കി വെച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വെക്കണം എന്നും പറയൊന്നുമില്ല. അപ്പൊ കൃഷ്ണസ്വാമിയോട് പറഞ്ഞു, അവര് പറഞ്ഞത് നീ കേട്ടുവല്ലോ ഓഫീസിൽ നിന്ന്, പറഞ്ഞു ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേൾക്ക, ഈ സോഫ ഒന്ന് പിടിക്ക, അത് അവിടെ കൊണ്ടുപോയി വെക്കാം. ഇത് പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ആ റെയിലിംഗിനടുത്ത് കൊണ്ട് വെക്കാന്ന്. അപ്പൊ ഈ സേവകൻ പറഞ്ഞു, ഭഗവാൻ അദ്ദേഹത്തിന് വലിയ വിഷമമായി, ഇത് ആലോചിച്ചില്ല അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഇത് കഷ്ടമാവുമെന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞത്, അത് ആ ദൂരത്തിൽ വെക്കാനായിട്ട്. അവരൊക്കെ കുളിച്ചിട്ട് വൃത്തികേടായിട്ട് ആ ചളി വെള്ളത്തോടും കൂടെ ഇങ്ങനെ വരും, നാറും അടുത്ത് വരുന്ന സമയത്ത് ഇത് ഭഗവാൻ വിഷമമായി, എത്ര മണിക്കൂർ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം. ഭഗവാൻ പറഞ്ഞു, ഓഹോ, നീ അപ്പടി ചൊല്ലറയാ, ഇങ്ങനെ പറയാണോ, ഇവരൊക്കെ ആരാണോ അറിയോ നിനക്ക്, ഇവരൊക്കെ ആരാണോ അറിയോ, അരുണാചല സ്വരൂപം, അവ ദർശനം നമുക്ക് കിടക്കണം. മഹർഷിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു, അവർക്ക് ദർശനം കൊടുക്കാൻ ഞാനിരിക്കുന്നു എന്നുള്ള ഭാവമല്ല, ഇവരൊക്കെ അരുണാചല സ്വരൂപം, അവരുടെ ദർശനം നമുക്ക് കിട്ടണമെന്നാണ്, അതിനാണ് ഇരിക്കുന്നതെന്നാണ്. ഇത്ര നേരം ഇരുന്ന് കൊടുക്കുന്ന അവർക്കെന്തോ ദർശനം കൊടുക്കാനല്ല, അവരുടെ ദർശനം നമുക്ക് കിട്ടണം, അവ അരുണാചല സ്വരൂപം, അവരൊക്കെ അരുണാചലേശ്വരന്റെ സ്വരൂപമാണ്, അവരുടെ ദർശനം നമുക്ക് കിട്ടണം, അതിനാണ് ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും? അതേമാതിരി അമ്മയോടും ഇതേമാതിരി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മഹർഷിയുടെ അമ്മയുടെ സമാധിയാവുന്നതിന് മുമ്പ് മലയുടെ മുകളിൽ സ്കന്ധാശ്രമം എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോ അമ്മ വളരെ ആചാരശീലയാണ്, ആചാരവും അനുഷ്ഠാനവും ഒക്കെ. അപ്പോ പരമാത്മ തത്വജ്ഞാനിയായ ജീവൻ മുക്തനായ ഒരു മഹാത്മാവ് പുത്രനായിട്ടിരിക്കുമ്പോ ഈ ആചാരം അനുഷ്ഠാനമൊന്നും ആവശ്യമേ ഇല്ല. എന്നാലും അമ്മ സ്വഭാവമായിട്ടുള്ളത് കൊണ്ട് അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുറെ ഈ സാധു ജനങ്ങള്, സാധാരണ ആളുകൾ, ഈ ആടുമേയ്ക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവിടെ, കുറെ സ്ത്രീകള്. ഇവരൊക്കെ ഉച്ച വെയിലിലിങ്ങനെ ചുട്ടു കാഞ്ഞിട്ട് അങ്ങോട്ട് വരാണ്. വന്നൊക്കെ ഒന്ന് സ്വാമി പശിക്കരുത്, സ്വാമി വിശക്കണു, വല്ലാതെ വിശക്കണു, വല്ലതും തരുന്ന്. അപ്പോ ഒരു സേവകനുണ്ടായിരുന്നു കുഞ്ചുസ്വാമി എന്ന് പറഞ്ഞു, സ്വാമി തന്നെ പറഞ്ഞതായിരുന്നു. കുഞ്ചുസ്വാമി പാലക്കാടുകാരനാണ് അദ്ദേഹം. അദ്ദേഹം സമാധിയായിട്ടിപ്പോ 3 വർഷം 4 വർഷമായി. കുഞ്ചുസ്വാമിയെ വിളിച്ച് മഹർഷി പറഞ്ഞു, അമ്മ അവിടെ ചോറ് ആക്കി വെച്ചിട്ടുണ്ടാവും, അത് എടുത്തോണ്ട് വരുമെന്ന്. അപ്പൊ കുഞ്ചുസ്വാമിക്ക് മടി എന്താന്ന് വെച്ചാല് അമ്മ വളരെ ആചാരശീലയാണെന്ന് അറിയാം. അമ്മ താൻ കഴിച്ചിട്ടേ മഹർഷിക്ക് പോലും ആഹാരം കൊടുക്കുള്ളൂ, വളരെ ആചാരമാണ്. ശേഷം നോക്കുന്നതാണ്, മറ്റുള്ളവർ കഴിച്ചത് കഴിക്കില്ല എന്നാണ്. വിധവയാണതുകൊണ്ട് വളരെ ഇതായിട്ട് ആചാരമായിട്ടിരിക്കും, മറ്റുള്ളവർ കഴിച്ചതൊന്നും കഴിക്കില്ല, വളരെ ആചാരത്തോടെ ഇരിക്കുകയാണ്. ഇതൊക്കെ വേണ്ട, ഇതൊന്നും തെറ്റല്ല കേട്ടോ, ഇതൊക്കെ ഒരു നിഷ്ഠയാണ്, ഈ ആചാരമൊക്കെ വേണ്ടതാ. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാൽ ആചാരത്തിനൊക്കെ ആധാരമായിട്ടുള്ള ഭഗവാനെ അറിഞ്ഞവർക്ക് പിന്നെ ആചാരമൊന്നും ആവശ്യമില്ല. അവരെല്ലായിടത്തും ഭഗവാനെ കാണുന്നു. അതിനൊരു സന്ദർഭം വേണം. ആ സന്ദർഭമാണ് ഇവിടെ അമ്മയ്ക്ക് ഉണ്ടായത്. അപ്പൊ കുഞ്ഞുസ്വാമിയോട് പറഞ്ഞു പോയിട്ട് എടുത്തു വരാം. കുഞ്ഞുസ്വാമി അതുവരെ പോയിട്ട് തിരിച്ചു വന്നു. മഹർഷി ചോദിച്ചു, ഓഹോ അമ്മ ആചാരത്തിന് കുറവാണ്, അമ്മ വിചാരിക്കല്ലോ എന്ന് വിചാരിക്കണം അല്ലെ, അമ്മ ഇങ്ങോട്ട് വരാൻ പറയുന്നു. അമ്മ അകത്ത് പോയി വിളിച്ചോണ്ട് വന്നു കുഞ്ഞുസ്വാമി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ശാപ്പാട് അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് ഇവർ കൊടുക്കൂ, ഇവർ വിശക്കണോന്ന് പറയണമെന്ന്. അപ്പോ അമ്മ പറഞ്ഞു, അത്ര അത് ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി അമ്മ. അപ്പൊ ഉടനെ മഹർഷി പറഞ്ഞു, ഓ ശേഷം നോക്കാണോ, ഇവര് കഴിച്ചിട്ട് നമ്മൾ കഴിക്കേണ്ടത് ശരിയല്ലല്ലോ നോക്കാണോ, ഇവരൊക്കെ ആരാണോ നോക്കൂ. ഭഗവാൻ പറയുമ്പോ, മഹർഷി പറയുമ്പോ അമ്മയ്ക്ക് അത് പ്രത്യക്ഷമായിട്ട് കാണാം, ഇവരൊക്കെ ആരാണോ നോക്കൂ, ഇവരൊക്കെ അരുണാചല സ്വരൂപം, അരുണാചലേശ്വരന്റെ സ്വരൂപമാണ് ഇവരൊക്കെ എന്നാണ്. അമ്മയ്ക്ക് അത് പ്രത്യക്ഷ ദർശനമായിരുന്നു, അപരോക്ഷമായ അനുഭവമായിരുന്നു എന്നാണ്. ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ അകത്ത് പോയിട്ട് ആഹാരം എടുത്തുകൊണ്ടുവന്ന് ഒരു കൊണ്ടുവന്ന് കൊടുത്തു. അതോടെ ആ ഇതിന് മുഴുവൻ മുക്തയായി അമ്മ. ഇതാണ് കാണുന്നത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് പറയുന്നത്. മഹാപുരുഷന്മാരുടെ ജീവിതത്തിലിരിക്കുന്ന ഓരോ സംഭവത്തിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ. ലോകത്തിൽ ഓരോന്നും ഭഗവാന്റെ സ്വരൂപമാണ്, എല്ലാം ഭഗവാനാണ്. പറയുന്നത് എളുപ്പമാണ്, പക്ഷെ അത് അതുപോലെ നടത്തി കാണിക്കാൻ, അതുപോലെ കാണാൻ, അതുപോലെ ദർശിക്കാൻ ഭഗവാനല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത് അനുഭവത്തിൽ വരണമെങ്കിൽ എല്ലാം പരമേശ്വര സ്വരൂപമാണ് എന്ന് അന്തരംഗത്തിൽ ആദ്യം അനുഭവിക്കണം, എന്നാലേ പുറത്ത് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഭഗവത് ദർശനം നമ്മുടെ അന്തരംഗത്തിൽ ഉണ്ടായാല് നമുക്കിത് സാധിക്കും. ആ ഭഗവത് ദർശനം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ലോകത്തിലിരിക്കുന്ന ഒന്നും നമുക്ക് ആശ്രയമല്ല എന്ന് തോന്നണം. ലോകത്തിലിരിക്കുന്ന ഒരു വിഷയവും നമുക്ക് നിത്യമല്ല, ഇതുകൊണ്ട് ഒന്നും നമുക്ക് പരമമായ ശാന്തി കിട്ടില്ല എന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാലേ മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാനെ നേരെ തിരിയുള്ളൂ. അതിനു മുമ്പ് തിരിയില്ല. ആ ഉറപ്പ് വരണമെങ്കിൽ ആദ്യം നമ്മളുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് തികച്ചും ബോധ്യമാവണം. ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും ഗതിയില്ല എന്ന് ഈ ഉറപ്പ് വന്നാലേ നമുക്ക് ഭഗവത് പ്രാപ്തി, നിത്യമായ ഭഗവത് പ്രാപ്തി ഉണ്ടാവുള്ളൂ. സഹസ്രം വർത്തന്തേ ജഗതി വിബുധാഃ ക്ഷുദ്രഫലദാഃ നമന്യേ സ്വപ്നേ വാ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദീനാമപി നികടഭാജാമസുലഭം ചിരം യാചേ ശംഭോ ശിവതവ പദാം ഭോജഭജനം. എന്നാ നീ ഏതെങ്കിലും ശാസ്ത്രം പോയി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചാല് എനിക്ക് ഒരു ശാസ്ത്രത്തിനും താല്പര്യമില്ല എന്നാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കണ്ഠക്ഷോഭം ചെയ്യാനൊന്നും എനിക്ക് വയ്യ എന്നാണ്. ഈ കണ്ഠക്ഷോഭം ചെയ്യാ, വെറുതെ പഠിച്ചതൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കാനൊന്നും എനിക്ക് ഇനി വയ്യ, എനിക്ക് അങ്ങയുടെ പാദഭക്തി മാത്രം മതി. ഘടോ വാ മൃപ്പിണ്ടോപ്യണുറപി ധുമോഗ്നിരചല പട്ടോ വാ തന്തുരുവ പരിഹരതിക്കും ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാം തർക്കവചസ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധി. ഘടോ വാ മൃൽപ്പിണ്ടോ വാ പ്യണുരപി ധുമോഗ്നി അചല. ശാസ്ത്രജ്ഞാനം ഇല്ലെങ്കിൽ ഈ ശ്ലോകം മനസ്സിലാവില്ല നമുക്ക്. കുറച്ച് ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞാല് ഈ ശ്ലോകത്തിന്റെ എന്താ പറയണമെന്ന് മനസ്സിലാവും. ഘടോ വാ മൃൽപ്പിണ്ടോ, ഘടം എന്ന് വെച്ചാൽ കുടം, മൃൽപ്പിണ്ടം എന്ന് വെച്ചാല് മണ്ണ്, മൃൽപ്പിണ്ടോ അണുരപി അണു ധൂമഹ അഗ്നി അചലഹ പുക, അഗ്നി എന്ന് വെച്ചാൽ തീയ, അചലഹ എന്ന് വെച്ചാൽ പർവ്വതം, ധൂമോഗ്നിരചലഹ പട്ടോപ തന്തുറുവ പടന്ന് വെച്ചാല് തുണി മുണ്ട്, തന്തുറുവ തന്തു എന്ന് വെച്ചാൽ നൂല്, പട്ടോപ തന്തുറുവ പട്ടോവ തന്തുറുവ പരിഹരതിക്കും ഘോരശമനം. ഇതൊക്കെ എന്താ ഈ ഘോരമായ സംസാര ദുഃഖത്തിനെ ശമിപ്പിക്കുമോ? ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃഥാ കണ്ഠക്ഷോഭം വഹതി. ഇതൊക്കെ ന്യായശാസ്ത്രത്തിലുള്ള ടെക്നിക്കൽ ടേംസ് ആണ്, ഘടം മൃത്പിണ്ടം എന്നൊക്കെ. അവർ എല്ലാത്തിനും ഉദാഹരണം വേദാന്ത ശാസ്ത്രത്തിൽ അതെ കേട്ടോ. ശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഉദാഹരണം കൊടം മണ്ണ്, കൊടം മണ്ണ്, കൊടം മണ്ണ് എന്നാണ്. വേദാന്ത ശാസ്ത്രത്തിന് ചില വാക്കുകളുണ്ട്, കൊടം മണ്ണ് കയറ് പാമ്പ്. ഈ കയറും പാമ്പും ഇല്ലാതെ വേദാന്തവും ഇല്ല. കയറും വേദാന്തം എന്ന് വെച്ചാൽ എന്താ? കയറ് പാമ്പ്, കൊടം മണ്ണ് എന്നാണ്. ഇത് കയറും പാമ്പും ഇല്ലെങ്കിൽ വേദാന്തം ഇല്ല. ഈ വേദാന്തം ഇത് വെരി ഡേഞ്ചറസ് എന്നാണ്. എന്താ കയറ പാമ്പ്? കയറിനെ കണ്ട് പാമ്പ് ധരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് അപകടം ചെയ്യില്ല. ഇത് കയറല്ല പാമ്പ്, പാമ്പല്ല കയറാണ് എന്ന് പറയും. പാമ്പിനെ കണ്ട് കയറെന്ന് വെച്ചാൽ വലിയ അപകടമാണ്. ഈ കയറ് പാമ്പ് കുടം മണ്ണ് എന്നല്ലാതെ വേദാന്തത്തിന് വേറെ ഒന്നുമില്ല. ഈ കൊടം മണ്ണ് കയറപാമ്പ് കൊടം മണ്ണ് എന്നുള്ളതൊക്കെ താർക്കികന്മാരുടെ ന്യായശാസ്ത്രക്കാരുടെ ടെക്നിക്കൽ ടേംസ് ആണ് ഇതൊക്കെ. കൊടം മണ്ണ്, കൊടം എന്ന് വെച്ചാൽ എന്താ, അത് വികാരമാണ്. മണ്ണ് മാത്രമാണ് വാസ്തവം, മൃത്യുകേത്യേവ സത്യം എന്നാണ്. കൊടം വാസ്തവമല്ല. ധൂമോ അഗ്നിഹി അചലഹ, ധൂമം അഗ്നി അചലം എന്ന് വെച്ചാല് വേദാന്തത്തിന് രജു സർപ്പം മാതിരി, ന്യായശാസ്ത്രത്തിന് പുകയും പർവ്വതവും അഗ്നിയും ഇല്ലാതെ അവർക്ക് ന്യായശാസ്ത്രമില്ല. അനുമാനമാണ് അവരുടെ ശാസ്ത്രത്തിന്റെ പ്രധാനം. അനുമാനം എന്ന് വെച്ചാൽ ഊഹം, ഇൻഫറൻസ്. ഒരു പർവ്വതത്തില് പുക കണ്ടാല് അവിടെ തീ ഉണ്ട് എന്നാണ്. പർവ്വതോ വന്യമാൻ ധൂമവത്വാ, ഇതവരുടെ പ്രധാനമാണ്. ഇതില്ലെങ്കിൽ ന്യായത്തിൽ ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അവർക്ക് അനുമാനമാണ്, എല്ലാ അനുമാന പ്രയോഗമാണ് എന്നാണ്. ധൂമോ അഗ്നിഹി അചലഹ പട്ടോവ തന്തുർവ, ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ് വേദാന്തത്തിൽ ന്യായത്തിലൊക്കെ ഉപയോഗിക്കും. പടം, തന്തു, കയർ, അതുമാതിരി വേദാന്തത്തിൽ കൃഷ്ണൻ, രാമൻ എത്രയോ പേരുകളുണ്ടല്ലോ, ഇതൊന്നും ഉപയോഗിക്കില്ല. ദേവദത്തൻ എന്നാണ്, യജ്ഞദത്തൻ, ദേവദത്തൻ, ഈ രണ്ടു പേരല്ലാതെ ഈ ശാസ്ത്രത്തിലൊന്നും വേറെ ഒരു പേരും അറിയില്ല അവർക്ക്. ദേവദത്തൻ, യജ്ഞദത്തൻ, ഇങ്ങനത്തെ പേരുകൾ, ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ കുറെ ഉപയോഗിക്കും. എന്നിട്ട് എന്താ, കണ്ഠക്ഷോഭം വഹസി തർക്കവചസ, തർക്കം കൊണ്ട് ആരെങ്കിലും ഭഗവാനെ അറിഞ്ഞവരുണ്ടോ എന്നാണ്. ഒരു മണിക്കൂർ അങ്ങോട്ട് തർക്കിച്ചു, എന്നിട്ട് എന്ത് കിട്ടി, തൊണ്ടയിൽ വെള്ളമൊക്കെ വറ്റി, കുറെ വെള്ളം കുടിച്ചത് മാത്രം ബാക്കിയാവും, വേറെ ഒന്നും പ്രയോജനമില്ല. തർക്കിച്ച ഒരാൾക്കും ഒരിക്കലും ഒരു തത്വത്തിന് നിർണയം ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മസൂത്ര ഭാഷ്യത്തില്, ബ്രഹ്മസൂത്രത്തില് ഒരിടത്തില് ഒരു സൂത്രമുണ്ട്, തർക്ക അപ്രതിഷ്ഠാനാദപ്പി അന്യഥാനുമേയം എന്ന് ചെയ്ത് ഏതമപി അഭിമോക്ഷ പ്രസംഗ. തർക്കത്തില് ഒരിക്കലും പ്രതിഷ്ഠയില്ല. തർക്കിച്ചിട്ട് ലോജിക് കൊണ്ട്, റീസണിങ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ പരമാത്മ തത്വത്തിനെ അറിയാൻ പറ്റില്ല. ലോജിക്കിന് അതിന് ഒരു 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 ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് വരെ അത് പോകുള്ളൂ. അതിനുശേഷം ഇൻട്യൂഷനാണ്. ഈ ലോജിക് ഒരു ലെവലിൽ എത്തുമ്പോ അത് ഇൻട്യൂഷൻ ആയിട്ട് തീരുന്നു. ലോജിക്കിന് ഒരു ലെവൽ വരെ പോകാൻ പറ്റുള്ളൂ. തർക്കം കൊണ്ട് ഒരിക്കലും തത്വം ഇന്നതാണെന്ന് നിർണയം ചെയ്യാൻ പറ്റില്ല. തർക്കത്തിന് പ്രതിഷ്ഠയില്ല എന്നാണ്. വിപ്രലംബകത്വം എന്നാണ് ശങ്കരാചാര്യസ്വാമി ഭാഷ്യത്തിൽ പറയുന്നത്. തർക്കസ്യ വിപ്രലംബകത്വം ഇതി ഭ്രൂമ, തർക്കം കൊണ്ട് ഒരാള് ലോജിക്ക് കൊണ്ട് ഇന്നതാണ് തത്വം എന്ന് നിരൂപിച്ചു കഴിഞ്ഞാല് അതിനെക്കാളും നല്ല ലോജിക്ക് പറയാൻ വരുന്ന ആള് അതിനെ മറികടന്നിട്ട് അതിനെക്കാളും നല്ല ലോജിക്ക് പറഞ്ഞ അതാണ് സത്യം, നമുക്ക് അതാണ് ശരിയും തോന്നും. ഇത് കേട്ടാ ഇതാണ് ശരി തോന്നും, ആ ലോജിക്ക് കേട്ടാ അതാണ് ശരി തോന്നും. ലോജിക്ക് കൊണ്ടുള്ള ഈ കളിയൊന്നും വലിയ കാര്യമില്ല. വൃത കണ്ഠക്ഷോഭം വഹസി തരസ തർക്കവചസ, വെറുതെ തർക്കിച്ചിട്ട് സമയം കളയണ്ട, ഇത് വെറും കണ്ഠക്ഷോഭമാണ്. പിന്നെ എന്താ ചെയ്യേണ്ട, പദം ഭോജം ശംഭോർ ഭജ പരമസൗഖ്യം വ്രജസുധി, പരമേശ്വരന്റെ പാദാംബോജത്തിനെ ഭജിച്ചിട്ട് പരമസൗഖ്യത്തിനെ പ്രാപിക്കൂന്ന്. വളരെ ലളിതാണ്. മാർഗം എപ്പോഴും ഹൃദയത്തിന്റെയാണ്, ബുദ്ധിയുടെ അല്ല. ഒരു രഹസ്യം എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ വിചാരിക്കുന്നു മനസ്സ് ബുദ്ധി ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്നാണ്. ഏറ്റവും വലിയ ആധ്യാത്മികമായ അനുഭൂതി മുഴുവൻ ഉണ്ടാകുന്ന ഒരു വേറെ ഒരു കാരണം നമ്മളുടെ ഉള്ളിലുണ്ട്, അതിനാണ് ഹൃദയം എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടല്ല ബ്രഹ്മതത്വം അറിയുന്നത്, ബ്രഹ്മതത്വം അറിയുന്നത് ഹൃദയം കൊണ്ടാണ്. ഈ ഹൃദയം എന്നുള്ളത് തുറക്കുമ്പോഴേ ആധ്യാത്മികമായ അനുഭൂതികളെ വരാൻ ആരംഭിക്കുന്നുള്ളൂ. ഹൃദയത്തിലാണ് ഈ അനുഭൂതി മുഴുവൻ ഉണ്ടാവുന്നത്. ഹൃദയം എന്നുള്ളത് നമ്മളുടെ കേന്ദ്രമാണ്, നമ്മളുടെ സ്വരൂപമാണത്. ആ ഹൃദയത്തിലാണ് ഈ അനുഭൂതി മുഴുവൻ ഉണ്ടാവുന്നത്. എപ്പോഴും ആർദ്രതയാണ്, ആർദ്രതയിലൂടെയേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ എന്നല്ലാതെ ബുദ്ധിവ്യായാമം കൊണ്ടൊന്നും ഭഗവാനെ അറിയാൻ കഴിയില്ല. ബുദ്ധി എന്ന് വെച്ചാല് ഒരു പോൾ വോൾട്ട് സ്റ്റിക്ക് മാതിരിയാണെന്നാണ്. കുത്തി മുകളിലേക്ക് ചാടുന്നവരെ അത് വേണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കൈ വിട്ടിട്ട് സൈലന്റായിട്ട് അങ്ങോട്ട് വീഴാൻ അറിയണം. അവിടെ എത്തുന്നവരെ അത് വേണമായിരിക്കും യുക്തിചിന്ത. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കൈ വിട്ടിട്ട് അങ്ങോട്ട് സൈലന്റായിട്ട് സറണ്ടേഡായിട്ട് അങ്ങോട്ട് വീഴാൻ അറിയണം. അത് വേറെ വേണം ആ ബുദ്ധി, അത്രയേ ഉള്ളൂ, അത്രയേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ. ബുദ്ധി കൊണ്ട് ഏറ്റവും വലിയ അറിവ് ബുദ്ധി കൊണ്ട് ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് ബ്രഹ്മത്തിനെ അറിയാൻ പറ്റില്ല എന്ന് അറിയുന്നതാണ്. ബുദ്ധി സ്ഥിരമാവണം എന്നാണ് അവസാനത്തെ ഒരു ശ്ലോകത്തിൽ പറയും, ബുദ്ധി സ്ഥിരാ ഭവിതും ഈശ്വര പാദപത്മസക്ത. ഒരു വിരഹയായ വധു ഭർത്താവിനെ സ്മരിക്കുന്ന മാതിരി ഈ ബുദ്ധി ഈശ്വര പാദപത്മസക്തമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കണം എന്നാണ്. നിശ്ചലമായിട്ട് മനസ്സും ഇന്ദ്രിയങ്ങളും ആ ബുദ്ധിയും വ്യവഹാരങ്ങളൊക്കെ വിട്ട് സൈലന്റായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിലാണ് ഭഗവത് അനുഭൂതി ഉണ്ടാവുന്നത്. ഭഗവാനെ അന്തരംഗത്തിൽ ധ്യാനിച്ച് 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 ആ ധ്യാനം കൊണ്ട് ആദ്യം ധാരണ കോണ്ടംപ്ലേഷനാണ്. ആ കോണ്ടംപ്ലേഷൻ, അത് ഏകാഗ്രത വർദ്ധിച്ച് 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 ഭഗവത് സ്വരൂപം നന്നായിട്ട് ഹൃദയത്തിൽ ഭാസിച്ച് ആ ധ്യാനം വളർന്ന് 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 വന്ന് മനസ്സിലിരിക്കുന്ന വാസനകളെയൊക്കെ അസ്തമിപ്പിച്ച് ആ നിശ്ചല തത്വം അന്തരംഗത്തിൽ ഭാസിച്ചു തുടങ്ങുമ്പോ, പ്രകാശിച്ചു തുടങ്ങുമ്പോ ബുദ്ധിയും അതിന്റെ ചേഷ്ടകളൊക്കെ വിട്ട് നിശ്ചലമായിട്ട് നിൽക്കാൻ തുടങ്ങണം. ബുദ്ധിശ്ചന വിചേഷ്ടതി തമാഹു പരമാംഗതി എന്നാണ്. ബുദ്ധിയും ചേഷ്ടകളൊക്കെ വിടുന്നു, അപ്പോഴേ ശാന്തമായ അനുഭൂതി ഉണ്ടാവുള്ളൂ. അല്ലാതെ തർക്കം കൊണ്ടോ ചിന്തകൾ കൊണ്ടോ വിചാരം കൊണ്ടോ ഒന്നും അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. തർക്കവും ചിന്തയും വിചാരങ്ങളും ഒക്കെ ക്ലീൻ ദ ഡോർസ് ഓഫ് പെർസെപ്ഷൻ. അത് ക്ലീൻ ആയിക്കഴിഞ്ഞാല് പിന്നെ ഉള്ളിൽ വേറെ ഒരു കേന്ദ്രം പ്രവർത്തിക്കാൻ തുടങ്ങും, അതാണ് ഹൃദയം. ഈ ബുദ്ധിയും മനസ്സും ഒക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു എയ്റോപ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിന് ചക്രമൊക്കെ ഉണ്ടാവും ചോട്ടിൽ നോക്കിക്കഴിഞ്ഞാല്. പക്ഷെ ആ ചക്രമാണോ പ്ലെയിനിന്റെ പറക്കാൻ സഹായിക്കുന്ന? അതിന് ചിറക് ഇതൊന്നും ആ ചിറകോ ചക്രമോ ഒന്നും ഉപയോഗിക്കില്ല. പ്ലെയിൻ പറക്കണമെങ്കിൽ ആ ചിറകും ചക്രവും ഒന്നും വേണ്ട. പക്ഷെ ചക്രവും ചിറകും ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് കൊടുക്കും പ്ലെയിന്. ചിറക അത് ബാലൻസ് ചെയ്യാനും ഈ ചക്രങ്ങള് അതിന് ആദ്യം റൺവേയിൽ അതിനൊരു അതിന് മൊമെന്റം കിട്ടാനായിട്ട് ആദ്യം ഒന്ന് ഓടും. അതുമാതിരി ഇന്ദ്രിയങ്ങൾ മനസ്സുമൊക്കെ നമ്മൾ ആദ്യം നിശ്ചലമായിട്ട് നിർത്തുന്നു ക്രമേണ. പിന്നെ ഒരു ഘട്ടത്തില് അന്തരംഗത്തില് വേറെ ഒരു കേന്ദ്രം തുറക്കുന്നു, വേറെ ഒരു സെന്റർ ഉള്ളിൽ തുറക്കുന്നു, അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയമാകുന്ന കേന്ദ്രം അന്തരംഗത്തിൽ ഓപ്പണിംഗ് ആയിക്കഴിഞ്ഞാല് അനുഭൂതികൾ ഇങ്ങനെ വന്ന് നിറയാൻ തുടങ്ങുന്നു ഉള്ളില്.